لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه نريد ان الاصلاح والاستطاعه والله توفيق الله بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام صدق الله العظيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم قوم تدوم سكميا തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി യോ മാമഗമനാതിരോഗമഹേശ്വരം അസംമൂഢസമസ്തേഷു സവപാവൈ പ്രമുഖ്യതേ സഹോദരന്മാരെ സഹോദരികളെ ആധുനിക ലോകം എന്നിവിടെയും ഇന്നും ഇന്നലെയും നാളെയും സമ സഹോദരങ്ങളും മനുഷ്യർ ആശങ്കയോടുകൂടി കാതോർക്കുകയാണ് ഒരു വലിയ സ്ഫോടനത്തെ. സർവ വാർത്താമാധ്യമങ്ങളിൽ കാലത്ത് നേരത്തെ നമ്മുടെ കാതിലും കരളിലും വന്ന രക്ഷപ്പെട്ട് സംവാദങ്ങളുടെ സംഘട്ടനങ്ങളുടെ സംഘർഷണങ്ങളുടെ ഓരങ്ങളിലൂടെ തീരങ്ങളിലൂടെ മനുഷ്യ സഹോദരങ്ങൾ വനാന്തരങ്ങളിലുള്ള സംഘട്ടനമല്ല പുലിയായും നരിയായും പൂച്ചയായും കുതിരയായും മാറുന്ന അപ്രദോഷണം സംഭവിച്ചിരിക്കുന്നു. പുലിയെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, നരിയെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഈ സ്വഭാവത്തിൽ അസന്തോഷണം മുല്യശോഷണം സംഭവിച്ചിരിക്കുന്നു. എങ്ങും എവിടെയും പ്രഭാതം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, പ്രദോഷം എന്ന് പറഞ്ഞാൽ പ്രഭാതമാവും. മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല. അതുപോലെ പല വാക്കുകൾക്കും അർത്ഥങ്ങൾക്കും മാറ്റവും അറിമായവും താളപ്പെടവും സംഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത്. വർഗവർണ്ണ വംശദേശ ഭാഷ വൈവിധ്യങ്ങളുടെ വൈരുദ്ധ്യങ്ങളുടെ വൈജാതികളുടെ പേരിലുള്ള സംഘടനകൾ, ഭൂമിശാസ്ത്രപരമായ അതിർത്തി തർക്കങ്ങളുടെ പേരിലുള്ള അക്ഷരാർത്ഥങ്ങൾ, ദർശനങ്ങൾ, സർവ മനുഷ്യ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉരഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു, തളർന്നിരിക്കുന്നു. നിത്യമായ സത്യമായ ഒരു അന്വേഷണം എങ്ങും എവിടെയും നമുക്ക് കാണും. പരമമായ ഒരു ശാന്തി, നിത്യമായ സ്വസ്ഥമായ ശാന്തി മന്ത്രത്തിന് വേണ്ടി കാതും കണ്ണും കാതും കയ്യും കാലും എല്ലാം ഓർക്കുകയാണ് പ്രാകൃതനായ അതിപ്രാചീനായ ശിലായുഗ മനുഷ്യൻ. അവന്റെ അതേ മനസ്സ് തന്നെയായിരുന്നു. എത്ര മാറിയിട്ടുണ്ട്! ആധുനിക കാലഘട്ടം 21-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിലേക്ക് താരോദിയ മനുഷ്യൻ, പ്രാകൃതനായ മനുഷ്യൻ ഓടിയോടി ഓടിയോടി തേടി തേടി നേടി നേടി എന്തെല്ലാം നേടി, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പാർപ്പിടത്തിൽ നിരവധി അനുഭവങ്ങൾ, ആസ്വാദനങ്ങൾ, സൗഭാഗ്യങ്ങൾ, ശുചീകരണങ്ങൾ, സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക സ്ഥാനങ്ങൾ. പക്ഷേ എവിടെയാണ്? ഇന്നൊന്നും തന്നെ അറിയില്ല. താൻ ആരാണ്? താൻ എന്തിന് വന്നു? എവിടെ നിന്ന് വന്നു? എന്താണ് തന്റെ ജീവിതത്തിന്റെ ഇന്നലെ, ഇന്ന്, നാളെ? എന്താണ് ലക്ഷ്യമാർഗം? പരമമായ ലക്ഷ്യമെന്ത്? ഞാനും ഞങ്ങളും അവരും ഇവരും എല്ലാം തമ്മിലുള്ള ബന്ധമെന്ത്? പ്രപഞ്ചവും മനുഷ്യരും തമ്മിലുള്ള ബന്ധമെന്ത്? സഹജീവികളും സഹയാത്രികളും തമ്മിലുള്ള ബന്ധമെന്ത്? எல்லாம் விஸ்தரித்து கொண்டு பட்சணம் பத்திரம் பார்ப்பனத்தின் நிகழ்ச்சிகள் உடனா ஓட்டம் ஆ கிரந்தமாக நமக்கு அறியுமது. பக்தியுடைய கிரந்தம் நம்முடைய முப்பில் காய்ச்சி வைக்கின்றது. இது மூணுமல்ல மனுஷன் ஆசந்திகமாய லட்சியம். இதனை வேண்டி ஓடியவரெல்லாம் தாமசம். பரமமாய லட்சியம் என்றாங்க பரமமாய சாந்தியா சாந்தி மந்திரம் பயாம் சாந்தி என்று பயன்பெற குரு ஹயத்தின் சொத்தமாய அனுமதி ஈ சாந்தி மந்திரம். இது மனுஷா ியங்களிலூட நிரீட்சண பரீட்சண விவேசனங்களிலூட மனுஷன் ஆசிக்கா கழியாத்த ஒரு பரமசத்தியமான ஒரு பரமஜானமான. அதுகொண்டு தான் ஆதிம மனுஷன் முதற்கல்லே ஈஸ்வரன் தெய்வம் கர்த்தாவ் தெய்வம் கோல் குதா எந்தானும் ஆ பராசக்தியை சம்பந்தித்த பரபிரமத்தை சம்பந்தித்து ஜீவிச்ச மகாபிரபஞ்சத்தின் தண்டகடாகங்களுடன் சம்ஹாரத்தின் ரஜிதனாய மகேஸ்வரர்கள் சம்பந்தித்து ஆதிம மனுஷன் முதல் ஆதீர மனுஷன் முதல் ஆதிக மனுஷன் என்ன எவடையான எங்கனையான பயிரையும் பரிச்சயப்படுத்துகையும் விவரிக்கையும் செய்தது. ஆ பராசக்தியில் நின்று மனுஷன் தர்சனங்கள் உண்டாயி அதிசக்தமாய தர்சனங்கள். ஸ்ருதித்து வேதோ வித்தையோ சர்வ சாஸ்திரந்து வை ஸ்ருதி ஸ்ருதியும் ஸ்ருதியில் வேதோ மனுஷத்துக்கள் எல்லாம் தன்னை யதார்த்தி அங்கே ஈஸ்வரன் நிரூபித்ததால் பைமாயுதன் പക്ഷേ പരമമായ ശാന്തി മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവ്യർത്ഥങ്ങൾ എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ഈ ജന്മോദ്ദേശം എന്താണ്? പരമപദം നേടുക, മുക്തി നേടുക എന്നതാണ്. ബ്രഹ്മാനന്ദം പരമാനന്ദം അതായത് ഈശ്വര ദർശനം അതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന്റെ തുടക്കം ഇവിടെയാണ്, തുടക്കയും ഇവിടെയാണ്, തുടക്കം എവിടെയാണ്? മരണാനന്തര ജീവിതമാണ്. അതുകൊണ്ട് ഓ ആദം നിന്റെ ജീവിതം ക്രമപ്പെടുത്തണം. വിശ്വാസ ആചാര സമ്പ്രദായങ്ങൾ ഇരുത്ത നോട്ട ചലനങ്ങൾ ചലനങ്ങൾ അത്രയും കർമാക്രമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം. അതിന് ഓരോ കാലഘട്ടങ്ങളിൽ നിനക്ക് ആവശ്യമുള്ളത് നിന്റെ സന്താന പരമ്പരകൾക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനാണ് എന്നെ കുഞ്ഞിനെ ഹുദൻ നമ്മിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. ഹുദായ പരാഭവനാടി അത് അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അല്ലാതെ ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും മഹാപര സൗഭാഗ്യത്തിൽ തീർച്ചയായും സ്വസ്ഥമായ സമാധാന സമ്പൂർണമായ ഒരു ജീവിതം നിനക്കുക. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിമ മനുഷ്യൻ മുതൽ തന്നെ ഈശ്വരനും ദൈവത്തിനും അള്ളാഹുവിൽ നിന്ന് ഈ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ ഈശ്വരൻ മനുഷ്യരിലേക്ക് നൽകിയത് ഈശ്വരൻ ദൈവം അള്ളാഹുസ്ഥാനവും കർത്താവ് നേരിട്ട് ആകാശത്തു നിന്നും അല്ലെങ്കിൽ അനന്തതയിൽ നിന്നും അജ്ഞാതമായ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളിലേക്ക് സൃഷ്ടികളിൽ ഏതെങ്കിലും വേഷം കെട്ടിക്കൊണ്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ വരികയോ അവതരിക്കുകയോ ആയിരുന്നു ഇല്ലാതിരുന്നത്. ഈശ്വരൻ അവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഔചിത്യവും പാലിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്കാ സന്ദേശം നൽകാൻ അവൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ആ സംവിധാനങ്ങൾ സംബന്ധിച്ചാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതി കേൾക്കപ്പെടുക. മറ്റൊരു അശരീരി ഗൂഢശബ്ദം വഹി എന്ന് അറബിയിൽ പറയും. ആ സ്വഭാവത്തിൽ മനുഷ്യരിൽ തന്നെ വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സന്ദേശങ്ങൾ നൽകി. അങ്ങനെ ലോകാരംഭം മുതൽ തന്നെ മനുഷ്യ സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യമാർഗങ്ങൾ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മകർമ്മങ്ങൾ പുരുഷാർത്ഥങ്ങൾ ഗ്രഹിപ്പിക്കാനും പരിചയപ്പെടുത്താനും മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി മനുഷ്യരിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മുനിവര്യന്മാരെയും ഋഷിശേഷന്മാരെയും നിധികുണ്ഠവന്മാരെയും അമ്പിയാക്കന്മാരെയും മുർസരികളെയും തിരഞ്ഞെടുത്തയക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്രയോ കാലമായി ആർക്കറിയാം അങ്ങനെ വന്ന നിരവധി അനവധി ഒട്ടനവധി പ്രവാചക വരേണ്യന്മാർ ഭൂമുഖത്തിന്റെ നാനാഭാഗങ്ങളിലും മുഖമൂലകളിലും
ആധുനിക ശാസ്ത്ര സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഒരു പക്ഷേ വരുന്ന പ്രസാദങ്ങളിൽ എങ്ങോ ഈ വിശ്വമഹാപ്രപഞ്ചത്തിലുള്ള മനുഷ്യന്റെ സപ്തരംഗങ്ങൾ വീണ്ടും പ്രസരണി വീണ്ടും ആവാഹിച്ചിട്ട് വീണ്ടും അത് പ്രസരിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു ആധുനിക സജ്ജീകരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും വിശുദ്ധരായ ആ മുനിവര്യന്മാരുടെ ശിക്ഷകന്മാരുടെ അമ്പിയാക്കന്മാരുടെ മുർഖരീകളുടെ ശബ്ദമധുരമായ ഓങ്കാര ശബ്ദം പരബ്രഹ്മത്തിന്റെ പരമമായ പരമാനന്ദ ശബ്ദം ശബ്ദതരംഗങ്ങൾ നമുക്ക് നമ്മുടെ കാതുകളിൽ വന്നപ്പോൾ ഓരിച്ചിരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുമായിരുന്നു. പക്ഷെ വരുന്ന തലമുറകൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ നമുക്കറിയാം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അങ്ങനെ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരുടെ ശുദ്ധരായ ശ്രേഷ്ഠന്മാരുടെ മതാനുയായികളാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മനുഷ്യ സഹോദരങ്ങളിലുള്ള ഇന്ന വിരുദ്ധ വീക്ഷണഗതികൾ വെച്ച് പുറത്തിക്കൊണ്ട് ഇന്നരായി വിരുദ്ധരായി അകന്നകന്ന് ചക്രവാളങ്ങളെപ്പോലെ അറിയാതെ ആരായാനും അറിയാനും അടുക്കാനും കഴിയാതെ അകന്നകന്ന് അകന്നകന്ന് കൃപകൾ പോലെ അകത്ത് മൃഗങ്ങളെപ്പോലെ ഹിംസാ വാസനകളിലൂടെ തടുകയും അതുപോലെ തന്നെ ആർക്കുകയും ചേർക്കുകയും അയശ്വനി ഭീഷണി സംഘട്ടന സംഘർഷങ്ങളിലൂടെ ചികിത്സയും ചെയ്യുന്നു. പരസ്പരം അറിയാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ക്രൈസ്തവരും ഹൈന്ദവരും ബൗദ്ധരും ജൈനരും സിഖുകാരും മുസ്ലിം സഹോദരന്മാരും അതുപോലെ മറ്റനവധി നമുക്ക് പ്രഖ്യാതരായ നിരവധി മതാനുയായികൾ ലോകത്തിന്റെ മുക്കുമൂലയിലും അവർക്കെല്ലാം തന്നെ നേരത്തെ കാലത്തെ മാർഗദർശനം ഈശ്വരിൽ നിന്ന് പരബ്രഹ്മത്തിൽ നിന്ന് അക്ഷരബ്രഹ്മത്തിൽ നിന്നും പരാശക്തിയിൽ നിന്നും അള്ളാഹുവിൽ നിന്നും കർത്താവിൽ നിന്നും മാർഗദർശനം ലഭിക്കുന്നു. ആ മാർഗദർശനത്തിന്റെ സംഗ്രഹ സന്ദേശമാണ് നേരത്തെ ഇതിന്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരൻ മുബാറക്കുൽ കിതാബ് മാനവരാശി മുഴുവൻ യഥാർത്ഥത്തിൽ ഒരക്ഷ സമുദായമായ ആ സമൂഹത്തിലേക്ക് യഥാർത്ഥമായ ജ്ഞാനം കർമ്മധർമ്മങ്ങൾ പുരുഷാർത്ഥങ്ങൾ ജനങ്ങൾക്ക് ധരിപ്പിക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ഈശ്വരൻ ദൈവം അള്ളാഹുസ്ബ്ഹാനഹുവതആല ഉപശരീരവും തുരിയും സുവിശേഷകന്മാരായും സാക്ഷ്യം നൽകുന്നവരുമായി പ്രവാചകപ്പുറം നൽകുന്ന ഏ സഹോദര സഹോദരി ജീവിതം താളം തെറ്റരുത്, പാളം തെറ്റരുത്, നടത്തം ഇരുത്തം ചലനം ശ്രദ്ധിക്കണം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചില പങ്കുടമാർ ക്ഷണികമാർ നിത്യനിതാന്തമായ ജീവിതം മരണാനന്തര ജീവിതമാണ്. അവിടെയാണ് മനുഷ്യന്റെ ശക്തിയും മുക്തിയും ലഭിക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജീവിതം ജീവിതം മരണം അതൊരു പരീക്ഷണാലയമാണ്, പരീക്ഷണഘട്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് അടക്കം തൂക്കം അടക്കം ഇരുത്തം വാ അതുപോലെ തന്നെ സംസാര സംസർഗങ്ങൾ എല്ലാം തന്നെ സനാതന ധാർമ്മിക മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ സമാദരിച്ചുകൊണ്ടുള്ള മനുഷ്യത്വപരമായ ഒരു ജീവിതമായിരിക്കണം എന്ന പ്രവാചകന്മാർ സഹോദരങ്ങളോട് ഓരോ കാലഘട്ടത്തിലും വന്ന പ്രവാചക പ്രവരുന്ന അവര് സ്വദേശപരമായി ഉപദേശിച്ചുകൊണ്ട് അതുപോലെ സാക്ഷികൾ ആ നിങ്ങൾ നേരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മദ്യവും മധുരാക്ഷിയും അടിയും ഇടിയും തട്ടിപ്പും പെട്ടിപ്പും കവർത്തയും വൃദ്ധവാസനകളോടുകൂടി വൈതാരിക തേക്കൂത്തിനോട് തേക്കൂത്തുകളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുരക്ഷിതതെങ്കിൽ നിങ്ങൾ വരക്കുന്നതെങ്കിൽ തീർച്ചയായും മരണാനന്തര ജീവിതം അതിശക്തമായ വേദന നിർഭരമായ ശിക്ഷ ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഐഹ്യ ജീവിതത്തിലും വെച്ച് ഭീകര ജീവിതമായ രംഗങ്ങൾ ഭൂമി ഗുരുക്കം അതുപോലെ തന്നെ പ്രകൃതി കോപങ്ങൾ അതിന്റെ പേരിൽ ഈശ്വരൻ നിങ്ങളെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യം ഇങ്ങനെ നിരവധി അനവധി പ്രവാചക പ്രവചന്മാർ കടന്നുപോയി വാങ്കരമാകുമ്പോഴിക്കുന്ന ആ സന്ദർഭങ്ങളിൽ പ്രവാചകന് ശേഷം അവരുടെ അനുയായികൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പാരായണം ചെയ്യാനും പരിവേഷണം നടത്താനും വേണ്ടിയുള്ള വേദഗ്രന്ഥങ്ങൾ ശ്രുതി ഏതോപനിഷത്തിൽ നൽകുകയുണ്ടായി. എന്തിനാണത്? പരമയാഥാർത്ഥ്യവുമായി പരമസത്യവുമായിട്ടാണ് ആ വേദഗ്രന്ഥങ്ങൾ വന്നിരിക്കുന്നത്. ഭൂമി മനുഷ്യരിൽ സഹോദരങ്ങളിൽ അടിസ്ഥാനപരമായ സത്യങ്ങളും തത്വങ്ങളും തന്നെ വിരുദ്ധ ചിഹ്നവിരുദ്ധ വിശ്വാസാചാരങ്ങൾ വെച്ചു പുറത്തുന്നു. ആ വൈരുദ്ധ്യങ്ങൾ ഏകീകരിപ്പിക്കാൻ യഥാർത്ഥമായ സത്യം അവരെ ബുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയിരുന്നു. ഇങ്ങനെ നിരവധി അനവധി പ്രവാചകന്മാരും നിരവധി വേദഗ്രന്ഥങ്ങളും അവസാനത്തെ വേദഗ്രന്ഥമാണ് സർവ വേദോപനിഷത്തുകളുടെയും സർവ വേദഗ്രന്ഥങ്ങളുടെയും സ്തുതി കൃതികളുടെയും സംഗ്രഹ സാരാംശ സമന്വയ സത്യസമ്പൂർണ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. മാനവരാശിയുടെ മുഴുവൻ സൂര്യനും ചന്ദ്രനും വെള്ളവും വെളിച്ചവും മാനവരാശിക്ക് മുഴുവൻ പൊതുസ്വത്ത് എന്നതുപോലെ എല്ലാവർക്കും അർഹതപ്പെട്ടതുപോലെ എല്ലാവരുടെയും പ്രാണവായുവാണ് വിശുദ്ധ ഖുർആൻ. മാനവരാശിക്ക് മുഴുവനുമുള്ള മാനവരാശിക്ക് മുഴുവനുമുള്ള പ്രകാശത്തിന്റെ പ്രളയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നു. അതിന് അതിന്റെ സുഖങ്ങൾ നിങ്ങൾ കൃത്യുമ്പോൾ നാം എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. നാം എല്ലാ സമൂഹങ്ങളിലും മാർഗദർശികളെ നിയോഗിച്ചയച്ചു. പൂർവിക സമൂഹങ്ങളിൽ നാം എത്രയെത്ര പ്രവാചക പ്രവരന്മാരെയാണ് വിശുദ്ധരായ ശിഷ്ടന്മാരെയാണ് നിയോഗിച്ചയച്ചത്. നാം എല്ലാ സമൂഹങ്ങളിലും വിശുദ്ധരായ പ്രവാചകന്മാരെ നിയോഗിച്ചായി. അവർ ആ സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ ഈശ്വരനെ മാത്രം ആരാധിക്കുക, നിങ്ങൾ ഈശ്വര പ്രാർത്ഥനക്ക് ആരാധനയ്ക്ക് വിരുദ്ധമായ ശക്തി വ്യക്തി ദുഃഖത്തെ നിങ്ങൾ പരിശീലിക്കുക. വിശുദ്ധ ഖുർആനിലൂടെ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണ്. സർവപ്രവാചകന്മാരുടെയും അവസാനത്തെ കടിയാണ് ആ പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ ദൈവം അല്ലാഹു പറയുകയാണ്, നീ പ്രവാചകന്മാരിൽ ഒരാളാണ്. മുഹമ്മദ് ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന് എത്രയോ പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് നിന്റെ പ്രവാചകത്വത്തിൽ സംശയം എങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇതൊരു പുതിയ അവതാരമല്ല. പറയുക, ഞാനൊരു പുതിയ അവതാരമേയല്ല, പുതിയൊരു പ്രവാചകനെയല്ല. നേരത്തെ കാലത്ത് വന്ന പ്രവാചകന്മാരുടെ അവസാനത്തെ കണിയാണ് ഞാൻ. പ്രവാചകനോട് പറയുകയാണ്, എത്രയോ പ്രവാചകന്മാർ, 124,000 അമ്പിയാക്കന്മാർ, വിശുദ്ധരായ ശിഷ്യന്മാർ മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ദൈവം നിയോഗിച്ചയച്ചിട്ടുണ്ട് എന്നാ പറയും. ധർമ്മ സംസ്ഥാപനത്തിന്റെ വേണ്ടി ധർമ്മ സംസ്ഥാപനാത്രായ സംഭവാമി യുഗേ യുഗേ യുഗാന്തരങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി യുഗേശ്വരന്മാർ, യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ, പ്രബോധകന്മാർ, സിദ്ധന്മാർ, ബുദ്ധന്മാർ, ബോധനം ലഭിച്ചവർക്കാണല്ലോ ബുദ്ധൻ എന്ന് പറയും. അങ്ങനെ വന്നത് ഇന്ത്യയിലും നമുക്കറിയാം, വളരെ നേരത്തെ കാലത്ത് തന്നെ മനുഷ്യ സംസ്കാരവും സ്ഥാന പതനങ്ങളുടെ സംസ്കാരങ്ങളുടെ നാട് തന്നെയാണ് ഭാരതം. ഭാരതത്തിലും പ്രവാചകന്മാരുണ്ടായി, നിരവധി പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പഴയ പുതിയ ബൈബിൾ, ഇഞ്ചി, തോറാ എന്നീ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞു. അബ്രഹാം, മോശസ്, അതുപോലെ തന്നെ ദാവീദ്, അബ്രഹാം, അതുപോലെ യഹ്യാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സ്നാപക യോഹന്നാൻ, ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ, അതുപോലെ യോനാ, യൂനുസ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ നിരവധി പ്രവാചക പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു. ജൂസിബിലി എന്നൊരു പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയും, കൂടുതൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നില്ല. അതുപോലെ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ മറ്റേ വന്നിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ച് പുതിയ പഴയ നിയമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ജൂസിബിലിയെ സംബന്ധിച്ച് മാത്രമല്ല, അവഗാഹം നേടിയ ചരിത്ര പുതുവികളായ ഗവേഷണം നടത്തിയ മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള അവഗാഹം നേടിയ പണ്ഡിതന്മാർ പറയുന്നത് ഇന്ത്യയിൽ വന്നൊരു പ്രവാചകനായിരിക്കാം ദുൽഖിസ്രി എന്നാണ്. ദുൽഖിസ്രി എന്ന് പറഞ്ഞാൽ കപിലവസ്തു ദേശത്ത് അങ്ങനെ അത് രൂപിച്ചിട്ടാണ് അങ്ങനെ വന്നത് എന്ന് ഗവേഷകന്മാർ അഭിപ്രായം പറയുന്നു. ഇന്ന് അറിയപ്പെടുന്ന സിദ്ധാർത്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നീട് ശ്രീ ബുദ്ധനായി മാറിയ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധന ലഭിച്ച, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാൽ ഇന്ന് അറിയപ്പെടുന്ന സംഭവങ്ങൾ പലരും പലപ്പോഴായി ഈ മതദർശനങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ജയാപജയങ്ങളും അതുപോലെ സംഘടനകൾ സംഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പല മാലിന്യങ്ങളും വൈകൃതങ്ങളും വൈകല്യങ്ങളും വൈരൂപ്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു നിരീശ്വരവാദിയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വര സനാതന ധാർമ്മിക മൂല്യങ്ങളുടെ ആ സമന്വയ സന്ദേശങ്ങൾ സഹോദരന്മാർ അറിയിക്കുകയും അഞ്ചപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹാനായ ശ്രീ ബുദ്ധൻ നൽകിയ സന്ദേശം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു തന്റെ സഹോദരന്മാർ, ഞാൻ ഒന്നാമത്തെ ബുദ്ധനല്ല, ഞാൻ അവസാനത്തെ ബുദ്ധനുമല്ല. എത്രയോ ബുദ്ധന്മാരെ കടന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബോധനം ലഭിച്ചവർ, വിദ്യാസന്ദേശം ലഭിച്ചവരെ കടന്നുപോയിട്ടുണ്ട്. അതിനൊരു ബുദ്ധൻ മാത്രമാണ് ഞാൻ. എനിക്ക് ശേഷം അവസാന നാളിൽ വരാനിരിക്കുന്ന ഒരു അവതാര പുരുഷൻ മൈത്രേയൻ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. അത് എല്ലാ ഭാഷകളിലും നാം കേട്ട് വായിച്ചാൽ മൈത്രേയൻ എന്ന ഭാഷ റഹമത്തുല്ലാലകിൻ, റഹമത്ത് അറബി ഭാഷയിൽ റഹമത്ത് കാരുണ്യം എന്ന പദത്തിനോട് തുല്യമായ ഒരു പദമാണ്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഭാരതത്തിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാരതീയ ദർശനത്തിന്റെ യഥാർത്ഥമായ ഉത്ഭവം ആർക്കറിയാം? അജ്ഞാതമാണ്. 4000, 5000, 10000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുന്നു. വ്യക്തമായ ക്ലിപ്തമായ ആർക്കറിയാം? ആർക്കും അറിയില്ല. നമുക്കറിയാം വ്യാസമുനി എന്ന് പറയുന്ന മഹാരഥനായ ഒരു ത്യാഗി വിജയൻ മുനിവര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഹൈന്ദവ ദർശനങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ, ഈ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളെ ഗ്രസിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് വ്യാസൻ എന്ന് പേര് ലഭിച്ചിരിക്കുന്നു. ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിനർത്ഥം വിഭജിക്കുക എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? കൃഷ്ണദ്വൈപായൻ എന്നാണ്. അദ്ദേഹം എത്രയോ കൊല്ലങ്ങൾക്കും അന്ത്യപ്രവാചകരായ അദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി അദ്ദേഹം തിരുവധാനം ചെയ്യപ്പെട്ടു. 1400 സംവത്സരം കഴിഞ്ഞു. പക്ഷെ അതിന് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാസമുനി ഭാരതത്തിലെ സഹോദരങ്ങളോട് പറയുകയാണ്, ഭവിഷ്യപുരാണ്. ഭവിഷ്യ എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചനം, ഭവിഷ്യ ദർശനം ചെയ്യും. ഭാവിയിൽ വരാനിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ച് നേരത്തെ കാലത്തെ ദർശനം ചെയ്യുക എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു. ഭവിഷ്യപുരാണത്തിൽ മയച്ച ആചാര്യയുടെ സമന്വിത മഹാമതാകാശപതികൾ അന്ന് മക്കാ മരുപ്പറമ്പിൽ പൂജാതനാകാൻ പോകുന്ന വിശ്വവിഖ്യാതനായ മഹാമത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിഖ്യാതനായ പ്രവാചകന്റെ ആഗമനത്തെ ഞാനിത പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗമന നാളിൽ എനിക്ക് ജീവിക്കാൻ അവസരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങളിൽ ഞാൻ കൂടെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ ഈശ്വരപ്രോക്ത സന്ദേശങ്ങൾ, സാരോക്തികൾ ഞാൻ വാരിക്ക് പിപ്പറുകയും ചെയ്യുമായിരുന്നു എന്ന് ആരാ പറയുന്നത്? ഹൈന്ദവ ദർശനത്തിൽ 24 അവതാരങ്ങളാണ് പറയുന്നത്. അതിൽ 23 അവതാരങ്ങൾ കഴിഞ്ഞു എന്നാണ്. കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം വരാതിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ആരാണെന്ന് സ്പഷ്ടമായും വ്യക്തമായും പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ലക്ഷണങ്ങൾ മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം കൽക്കി എന്ന് പറയുന്ന ആ സംസ്കൃത പദത്തിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നവൻ, കരകളയുന്നവൻ എന്നാണ്. സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധീകരിക്കുന്നവൻ, അളവും കുറവും ക്ലീനാക്കുന്നവൻ, വൃത്തിയാക്കുന്നവൻ, അവരെ സംസ്കരിക്കുന്നവൻ, അവരെ അപഹസ്തത്തിന്റെ ഉൽക്കത്തിന്റെ ഉന്നതമായ സ്വഭാവത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അടിസ്ഥാനത്തിലാണ് പ്രവാചകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കൽക്കി അവതാരത്തെ സംബന്ധിച്ച് മറ്റ് വേദഗ്രന്ഥങ്ങളും പറയും. അതുപോലെ നമുക്കറിയാം അഥർവവേദത്തിൽ അലോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത്, ആ ഉപനിഷത്തിലും അന്ത്യപ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ദർശനം ചെയ്തത്. ഇങ്ങനെ ഈ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും വിശുദ്ധരായ ശിഷ്യന്മാർ പരസ്പരം അറിയുകയും അറിയിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസ്മരിക്കുകയും ആശീർവദിക്കുകയും നമ്മൾ അനുയായികളോ അകലുകയും അടിക്കുകയും ഇടിക്കുകയും പരസ്പരം അറക്കുകയും വെറുക്കുകയും അകലുകയും ചെയ്തു. എന്താണ് പ്രശ്നം? നമുക്ക് ഈ വിഷയങ്ങൾ അറിയില്ലെന്നാണ്. നമുക്കറിയാൻ കഴിയുന്ന ഓരോ ശിഷ്യന്മാരും ഓരോ പ്രവാചകന്മാരും ഓരോ മതസിദ്ധാന്തങ്ങളും ഓരോ തത്വസിംഹസംഹിതകളും പഠിപ്പിക്കാനും ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കാനും വന്നവർ എന്ന അടിസ്ഥാനത്തിലാണ് നാം അറിയുന്നത്. യഥാർത്ഥത്തിൽ അതിനല്ല. എല്ലാവരും വന്നിരിക്കുന്നു, എല്ലാ പ്രവാചക പ്രവർത്തകന്മാരും മനുഷ്യരുടെ ഉന്നമനത്തിൽ, മനുഷ്യരുടെ ആത്മീയോത്കർഷത്തിൽ യഥാർത്ഥമായ മുക്തിമാർഗം ധരിപ്പിക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ആ മുക്തിമാർഗം കരഗതമാകാനുള്ള കർമ്മധർമ്മങ്ങളെ സംബന്ധിച്ച്, പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിപ്പിക്കാനും വേണ്ടി എല്ലാവരും വന്നത്. ആ പ്രവാചകന്മാരെല്ലാം സ്നേഹാദരപൂർവ്വം പരസ്പരം അറിയുകയും അറിയിക്കുകയും ും വിശുദ്ധ ഖുർആൻ ഈസാനിക്ക് അയച്ചാൽ യേശു ക്രിസ്തുവിന്റെ വാക്യം എടുത്തിരിക്കുക. അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു, ഏ ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഞാൻ. എന്റെ മുമ്പിരിക്കുന്ന സൗറാത്തുണ്ടല്ലോ, എന്റെ സഹോദരൻ മോശെ, മൂസാനിക്ക് അയച്ചാൽ എന്റെ സഹോദരനാണ്, രാജാ യഹോവ അദ്ദേഹത്തെ നിങ്ങളിലേക്ക് നിയോഗിച്ച എന്റെ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന് അവതീർണമായ സൗറാത്ത് ഇതാ എന്റെ മുമ്പിലിരിക്കുന്നത്. ഈ വേദഗ്രന്ഥത്തെ ഞാനിതാ സത്യമേർപ്പെടുന്നു, നിരാകരിക്കുകയും നിഷേധിക്കുക എന്നാ ഞാൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യവും കൂടി നിങ്ങളോട് പറയാനുണ്ട്, ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ സന്തോഷവാർത്ത ദീർഘദർശനം അദ്ദേഹം അറിയിക്കുക. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? യുസീവിൻ റാലി. എനിക്ക് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും പരസ്പരം അറിയിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് നമുക്ക് കാണട്ടെ. ഈ വേദപുസ്തകത്തിൽ, പഴയ പുതിയ വേദപുസ്തകത്തിൽ തന്നെ അന്ത്യപ്രവാചകരായ മുസ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ദീർഘവീക്ഷണം നൽകുകയും ഏ സഹോദരന്മാരെ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകാമെങ്കിൽ, നിങ്ങൾക്ക് മുക്തി ലഭിക്കാമെങ്കിൽ, തീർച്ചയായും വരാനിരിക്കുന്ന അന്ത്യപ്രവാചകരായ സർവ്വ മനുഷ്യരുടെയും സമുദ്ധാരകനായ വിമോചകനായി വരാൻ പോകുന്ന വരാൻ പോകുന്ന ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നിങ്ങൾ വിശ്വാസം സമർപ്പിക്കുക തന്നെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ചു. ആ വേദഗ്രന്ഥം പറയുന്നത് ശ്രദ്ധിക്കുക, ബൈബിൾ, ഞാൻ പോകാൻ ഞാൻ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായി യോഹന്നാൻ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടക്കും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. യോഹന്നാൻ 16:13. നിങ്ങൾ കേൾക്കാനുള്ള കാര്യത്തിനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവനെ കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ 16:8. ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. നന്നായി. ഇങ്ങനെ വിവിധ വേദഗ്രന്ഥങ്ങൾ അവിടെയും ഇവിടെയുമെല്ലാം പഴയ പുതിയ നിയമങ്ങളിൽ എല്ലാം തന്നെ അന്ത്യപ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണം നൽകുകയും പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ആശീർവദിക്കുകയും അംഗീകരിക്കുകയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഇന്ന് നമ്മൾ അനുയായികൾ, അതിന്റെ അനുയായികൾ പരസ്പരം അറിയുകയും ആരായാണ് ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് ഈ സദസ്, ഈ സംരംഭം ഒരു സ്നേഹ സൗഹൃദ സത്യ സന്ദേശ അനേക സദസ്സായി മാറാൻ സർവേശ്വരൻ സമരപ്പനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ഹൈന്ദവ സഹോദര സമൂഹം സഹോദരന്മാർ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ ധനമായി വിശ്വസിക്കുന്നു. അവർക്ക് എന്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ സമർപ്പിക്കുക, ഞാൻ വിജയത്തിലേക്ക് കടക്കുക. അങ്ങനെ നിരവധി അനവധി പ്രവാചക വിശുദ്ധരായ പ്രവാചക സഹോദരന്മാരെ കടന്നുപോയി. അവർ നൽകിയ സന്ദേശം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഒന്നേ ഒന്നായിരുന്നു. യാതൊരാളും പരസ്പര വൈരുദ്ധ്യമായ ഒരു സന്ദേശവും നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും നൽകിയ സന്ദേശം എന്താണ്? ഭാന്തവ മാനവ സർവേ സുദേശ ഉപനത്രയം. മനുഷ്യരെല്ലാം ബന്ധുക്കളാണ്, ഭൂമി അവരുടെ സുദേശമാകും. ലോക സമസ്ത സുഖിനോ ഭവ, സമസ്ത ലോകവും എന്നാ പറയും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഭൂമിശാസ്ത്രപരമ ഏതെങ്കിലും ദേശത്തിന്റെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ ആഭിമുഖ്യം നൽകിക്കൊണ്ടല്ല പറയും, സർവലോകത്തിന് ശാന്തി സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ പറയുന്നു, മഹർഷയ സപ്തഭൂവേ ചത്വാരോ മനവത്സര മത്ഭാവ മാനസ യേഷാം ലോക ഇമാ പ്രചാരം. ഏഴ് മഹർഷിമാർ, പൂർവികന്മാരായ ഏഴ് മഹർഷിമാർ, നാല് മനുക്കൾ. മനുക്കൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധരായ പ്രവാചകന്മാരെ പറ്റിയാണ് മനുക്കൾ എന്ന് പറയുന്നത്. നാല് മനുക്കളും ഏഴ് പൂർവികരായ മഹർഷിമാരും, അവരെല്ലാം യഥാർത്ഥത്തിൽ ഈശ്വരനായ ഞാൻ തന്നെയാണ് നിയോഗിച്ചായിട്ടിരിക്കുന്നത്. ഏഷാം ലോക ഇമാപ്രജ, അവരുടെ ഈ ആ വിശുദ്ധരായ ഏഴ് മഹർഷിമാരുടെയും നാല് മനുക്കളുടെയും സന്താന പരമ്പരകളിലുള്ളവരാണ് ഇന്ന് ഭൂലോകത്തുള്ള സർവമാനവരാശിയും. യാതൊരു അവർണ സവർണ അതുപോലത്തെ ഉച്ചനീചത്വങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഔന്നത്യനീച സ്വഭാവങ്ങളോ ഭാവങ്ങളോ ഇവിടെ പറയുന്നില്ല. നമുക്കറിയാം പിന്നീട് ഇന്ന് നാം അനുഭവിക്കുന്ന സർവദുരന്തങ്ങളും നാം നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന വൈകുന്ന വൈകല്യങ്ങളെല്ലാം തന്നെ ഈശ്വരൻ നൽകിയ സന്ദേശമല്ല, പിന്നീട് പലപ്പോഴായി കള്ളവും വെള്ളവും കൂട്ടിച്ചേർക്കലും വെട്ടിച്ചേർക്കലും ഒക്കെ കടന്നു വന്നത്. അതുകൊണ്ടാണ് ഈ ചാതുർവർണ്ണങ്ങൾ. നമുക്കറിയാം അവഗാഹം നേടിയിരിക്കുന്ന ഹൈന്ദവ ദാർശനികന്മാർ പറയുന്നത് വേദത്തിലെ പുരുഷ സൂക്തം, ആ പുരുഷ സൂക്തത്തിലാണ് ചാതുർവർണ്ണത്തെ സംബന്ധിച്ച് പറയുന്നത്. അത് പ്രത്യക്ഷമാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം മഹാഭാരതത്തിൽ തുടക്കത്തിൽ അവഗാഹം നേടിയ മുഫസ്സിലുകൾ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദാർശനികന്മാർ പണ്ഡിതന്മാരാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഹൈന്ദവ സമൂഹത്തില് എണ്ണമറ്റ പണ്ഡിത ശിരോമണികളുടെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും. അവർ പറയുകയാണ് മഹാഭാരതത്തിൽ തുടക്കത്തിൽ 2800 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ അത് കുറയുകയല്ല, വർദ്ധിച്ചു വർദ്ധിച്ച് 1.5 ലക്ഷമായി അത് വളർന്നിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു ഇത് എന്നാണ് അവർ ചോദിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ, ആ അധ്യായങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ചില വാക്യങ്ങൾ മാത്രമല്ല പല അധ്യായങ്ങളും പ്രക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കലർന്നതാണ്, പലരും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് പറയും. ശ്രീ പരമേശ്വരന്റെ വാക്യം തന്നെ നിങ്ങൾ ചോദിക്കാം. അദ്ദേഹം ഇതിനിടെ ഒരു ആനുകാലിക വാരികയിൽ അദ്ദേഹം എഴുതി, രാമായണവും മഹാഭാരതവും മനുസ്മൃതിയുമെല്ലാം കാവ്യങ്ങളായതുകൊണ്ട് ഭാവനകളുടെ സംഗത്വങ്ങളുടെ അംശങ്ങൾ കൂടുതലുണ്ടാവും. പ്രൊഫസർ കെ മഹേശ്വരൻ നായർ അദ്ദേഹം ഒരു വാരികയിലൂടെ നമ്മൾ അറിയിക്കുകയാണ്, മനുസ്മൃതിയിൽ പലകാലത്തായി കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഹൈന്ദവ തീവ്രവാദികൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പരസ്പര വിരുദ്ധങ്ങളായ ഒട്ടേറെ പ്രസ്താവനകൾ മനുസ്മൃതിയിൽ കാണുന്നത് പലകാലത്തായി പലരും പലതും കൂട്ടിച്ചേർത്തതുകൊണ്ടാണ്. അയാൾ പറയുന്നത് കെ പ്രൊഫസർ കെ മഹേശ്വരൻ നായർ. ശ്രീ വി വാസുദേവ ഭട്ടതിരി എം എ ഗീതാ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിരവധി പേർ ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗീതയിലെ വൈരുദ്ധ്യങ്ങളുടെ നമുക്ക് കണ്ണടക്കുകയാണ് അവരെല്ലാം ചെയ്തത്. മഹാഭാരതത്തിൽ 90% ശതമാനത്തിലധികവും ഗീതയിൽ ചില അധ്യായങ്ങളും പ്രക്ഷിപ്തമാണ്. എന്താണ് പറയുന്നത്? പ്രവാചക പ്രബലന്മാർ മുഖേന നൽകിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ, ശ്രുതി സ്മൃതികൾ, ആ പ്രവാചകന്മാരുടെ തിരോധാനത്തിന് ശേഷം അതിന്റെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മതശാസ്ത്രികളും ആയത്തുള്ളമാരും മൗലാനമാരും മൗലിയുമാരുമാണ് അത് കൈകാര്യം ചെയ്യുക. അങ്ങനെ കടന്നു പോകും. ആ സന്ദർഭത്തിൽ മറ്റൊരു പ്രവാചകന്റെ ഇടവേള കാലഘട്ടങ്ങളിൽ ഈ വേദഗ്രന്ഥം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഈ പണ്ഡിത പുരോഹിതന്മാരാണ്. യഥാർത്ഥത്തിൽ ഒരു കാലത്തും പണ്ഡിതന്മാരും പുരോഹിതന്മാരും മഠാധിപന്മാരും മതശാസ്ത്രികളും അവരുടെ പാണ്ഡിത്യത്തോടോ അവരുടെ വ്യക്തിത്വത്തോടോ നീതി പുലർത്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ സർവശക്തനായ ദൈവം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുകയാണ്, നിശ്ചയമായും പണ്ഡിതന്മാരിലും മതശാസ്ത്രികളിലും പുരോഹിതന്മാരിലും ഭൂരിപക്ഷവും ജനങ്ങളുടെ മനുഷ്യരുടെ സമ്പത്ത് ധനം തിന്നുപിടിക്കും. അന്യായമായ നിർത്തി ഹക്കും പാത്രം തോക്കാതെ തിന്നുപിടിക്കും. വയസ്സുദ്ധൂനായിട്ടില്ല എന്നാൽ യഥാർത്ഥമായ മുക്തി മാർഗത്തിൽ നിന്നും ശക്തി മാർഗത്തിൽ നിന്നും നേർരേഖയിടുന്നത് അവർ മനുഷ്യരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ ഈ വേദഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നതുമായി നാം കടാവിൽ ഏർപ്പെട്ട സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കേണ്ടതാകും. എന്താണത്? നിങ്ങൾ ജനങ്ങൾക്ക് ഈ സത്യം വ്യക്തമാക്കി കൊടുക്കണം, സ്പഷ്ടമാക്കി കൊടുക്കണം. വരാശക്തിമൂലഹു നിങ്ങൾ ഒഴിച്ചു വെക്കരുതും, അറച്ചു പിടിക്കരുത് കേട്ടോ. പണ്ഡിതന്മാരോട്, മതാധിപന്മാരോട്, മതശാസ്ത്രികളോട്, ഒപ്പുമാരോട്, ആയത്തമ്മമാരോട്, ഓരോ കാലഘട്ടങ്ങളിലും മതവേദഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്ത ആളുകളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം വഴി ജനങ്ങൾക്ക് ഈ സത്യം ജനങ്ങൾക്ക് ദ്രോഹിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും സത്യം മറച്ചു വെക്ക്, ദ്രോഹിച്ചു വെക്കരുത്. വരാത്തുള്ളൂ അള്ളാഹു പറയാണ്, ആ ദൈവത്തിന്റെ ആ അനുശാസന അവർ പുറകിലേക്ക് ഒലിച്ചു. ഭക്തരൂപിച്ചവനെന്ന് ദേവന ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി സിദ്ധമായ വിലക്ഷിപ്പിച്ച് കാറ്റാക്കിയത് ആ പറയുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാര്യലാഭത്തിന് വേണ്ടി ദേവന ഭൗതികമായ താല്പര്യം എക്കാലത്തും പണ്ഡിത പുരോഹിതന്മാർ അധികാരവർഗത്തിന്റെ ഭൂരിഭാഗികളും പാർശ്വവും ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധരായ പണ്ഡിത പുരോഹിതന്മാരുണ്ടായിട്ടുണ്ട്, മഹാരഥന്മാരായ ഇമാമികളുണ്ടായി, അതെല്ലാം പറയുന്നു. എപ്പോഴും ഭൂരിപക്ഷവും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ വേദഗ്രന്ഥങ്ങളിൽ ഈ സ്വഭാവം ഉണ്ടായത്. നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിലെ യഥാർത്ഥത്തിൽ വിശാല ജ്ഞാനത്തിൽ അവൻ നൽകിയിരിക്കുന്ന ബൈബിൾ യഥാർത്ഥമായ സന്ദേശം, ആ സന്ദേശത്തിന്റെ ഒറിജിനൽ ഒരു കോപ്പി ഇവിടെ നമുക്ക് ലഭിക്കാനില്ല. നമുക്കറിയുന്നത് എന്താണ്? മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ദാബ, അതുപോലെ സെൻ്റ്പോൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന പുരോഹിതന്മാരുടെ ലേഖന സമാഹാരം, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നുള്ള സർവശ്രുതി വേദോപരിഷ്ഠ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യ കരങ്ങളുടെ കൈകടത്തലുകൾക്ക് വിധേയമായി അതിന്റെ പവിത്രത, പരിശുദ്ധത കളങ്കപ്പെട്ടിരിക്കുന്നു, ദുർബലപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത് നമുക്കറിയാം, സമ്പൂർണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയും. എന്നാലും സത്യത്തിലേക്ക് സമന്വയ സന്ദേശം, ഒരു പരമമായ സത്യത്തിലേക്ക് എത്തിക്കേണ്ട വഴികൾ ഈശ്വരൻ നമ്മളെ നിലനിർത്തിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുക, ഞാൻ ഈ അന്വേഷണത്തിന് തിരിഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്യമാണ്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആരും പരസ്യമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. അള്ളാഹു പറയുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്ന ആളുകൾക്ക് ആ പ്രവാചകനെ നേരത്തെ അറിയാം. എങ്ങനെ? ഭൂക്കമായിരിക്കൂലാപ്പിനാവും. സ്വന്തം മക്കളെ വേറെ ആൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വന്തം മക്കളെ അവർക്ക് അറിയുന്നത് പോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവർക്കറിയാം. പക്ഷേ സംഭവം എന്താണ്? മിന്നും അവരിൽ ഒരു വിഭാഗം സത്യത്തെ മാറ്റിവെക്കുകയാക്കിയത് ഭൂമിയായൂൻ അവർ ബോധത്തോടു കൂടി തന്നെ അറിവ്, യഥാർത്ഥത്തിൽ ബോധത്തോടു കൂടി അറിവോടു കൂടി തന്നെയാണ് അവർ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ പരമസത്യം വിളിച്ചിട്ട് കൊണ്ടുവരേണ്ട ആശം നമുക്ക്. പരസ്പരം ഈ സത്യം അറിയുകയും ആരായുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നാം ഒന്നാണെന്നും നമ്മിൽ ഒന്നാണെന്നും നാം ഒരേ അസ്തിത്വത്തിന്റെ ഉടമകളാണെന്നും ഒരമ്മയുടെ ഒരു ഉമ്മയുടെ സഹോദര സന്താന പരമ്പരയാണെന്നും നാം സഹോദരന്മാരാണെന്നും സഹോദരിമാരാണെന്നും നാം കെട്ടിപ്പുണരേണ്ടവരാണെന്നും നാം ഒന്നിച്ച് പൊട്ടിച്ചിരിക്കേണ്ടവരാണെന്നും നമ്മളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമഭാവനയുടെ സമുജ്വലമായ മാനുഷിക മൂല്യങ്ങളുടെ പാശത്തിൽ ചിന്തിച്ച് ജീവിതത്തിന്റെ സംസാര സംസർഗം, മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈദികം, സാമൂഹ്യം, അതുപോലെ രാഷ്ട്രീയം, രാഷ്ട്രാന്തര മേഖലകളിലെല്ലാം തന്നെ ഈ സനാതന ധാർമ്മിക മൂല്യത്തിൽ നാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നാം നന്നാകേണ്ട സന്ദേശങ്ങളാണ് എല്ലാ പ്രവാചകന്മാർ എല്ലാ വേദഗ്രന്ഥങ്ങളും നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരവുമായ സത്യം ഒളിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുകയും ചിത്രിപ്പിക്കുകയും അതിനെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഓരോ സമൂഹത്തെ കഷ്ണം കഷ്ണമാക്കി വികസിപ്പിച്ചുകൊണ്ടതിനെ നേതാവാക്കി നേതാവായും മാറുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദഗ്രന്ഥങ്ങളെ യഥാർത്ഥമായ ജ്ഞാനസ്നാനം ചെയ്യുക, അതാണ് ഇസ്ലാഹി സംഘം. അതുപോലെ തന്നെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുഴുവൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഷെഹദി ബൂമൻ സർവ വേദഗ്രന്ഥങ്ങളെയും സമാദരിക്കുകയും സർവ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും മാത്രമല്ല സർവ സഹോദരങ്ങളിലേക്ക് പരവുമായ സന്ദേശം, കൈമോശം വന്നുപോയിരിക്കുന്ന സന്ദേശം, മനുഷ്യൻ നമുക്കറിയാം അകന്നുപോയിരിക്കുന്ന മതിൽക്കത്തുകൾ പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അച്ഛതയും അന്ധവിശ്വാസവും അതുപോലത്തെ അസ്പഷ്ടതയും അത് ദൂരീകരിക്കാൻ ഒരേ ഒരു വഴിയാണ്. മനുഷ്യനെ വസ്ത്രത്തിനോട് ഒന്നിപ്പിക്കാൻ, ഭക്ഷണത്തിനോട് ഒന്നിപ്പിക്കാൻ, പാർപ്പിടത്തിനോട് ഒന്നിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതാണ് കേവലം ഭൗതിക പ്രത്യയശാസ്ത്രജ്ഞരുടെ പരാജയം. അതാണ് നമ്മൾ വിളിച്ചു വന്നത്. മനുഷ്യനെ സഞ്ചിപ്പിക്കാൻ സ്നേഹത്തിന്റെ പാചകത്തിൽ പല സഭയിലൂപിക്കും കാടരായ പ്രാകൃതരായ സംയുക്തല്ലി കലാകാലികരായിരുന്ന പകലും ജാപ്പകൽ ഭേദമന്യെ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന കരിപ്രാകൃതരായ സമൂഹത്തെ സത്യത്തിന്റെ നീതിയുടെ പ്രതീകങ്ങളായി സർവസൻഗുണങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച് സമുന്നതരി സമുന്നതരാക്കി മാറ്റിയിരിക്കുന്ന ആശി അവിപ്ലവം സമൂലമായ പരിവർത്തനം എന്തായിരുന്നു? ഈ സ്നേഹ സംഗീതമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക സന്ദേശം അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന ഈ ഉമ്മത്തും ഉമ്മത്തും മാനവരാശി ഒന്നാണ്, നാം ഒന്നാണ്. വാനറബ്ബുക്കും ഈശ്വരൻ അവൻ ഏകനാണ്. അവൻ ആരാധിക്കുകയും അവനെ വഴങ്ങുകയും അവനോട് വഴങ്ങുകയും ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നമ്മുടെ സാധ്യത. സമൂഹമേ, നിങ്ങൾ നാം ഒരാളിൽ നിന്നും കൊണ്ടിരുന്നു എന്തിനു തന്നണം, എന്തിനു അകലണം, എന്തിനു സംഘർഷങ്ങൾ, എന്തിനേശന ഭീകരണി, എന്തിനു കൊല്ലും കൊലയും ആവശ്യമില്ല. നമ്മളെല്ലാം സഹോദരന്മാരാണ്, ഒരു അമ്മയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. നിങ്ങൾ അതുപോലെ ഉത്തരങ്ങളും ഉപഭോക്തങ്ങളുമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയും അംഗീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇന്നുള്ളക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനിക്കപ്പെടുന്നവരാരാണ്? കൂടുതൽ ജീവബോധത്തോടുകൂടി സനാതന ധാർമ്മിക മൂല്യങ്ങൾ സമാധാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണ്? മനുഷ്യത്വപരമായി ജീവിക്കുന്നവരാരാണ്? അവരാണ് നിങ്ങൾ വമ്പർ വമ്പർ എന്ന് പറയും. അതിലേതായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെല്ലാം ആദ്യ പിതാവായ ആദമിൻ ആദമാണെങ്കിൽ മണ്ണിന്റെ മതി എന്നാണ് അദ്ദേഹം ഉണ്ടായത്. അപ്പൊ നമുക്ക് അറിയുന്നത് എന്താണ്? നാം ഒരേ അസ്തിത്വത്തിലുള്ളവരാണ്. ഈ പ്രവാചകന്മാരും വിശുദ്ധരായ ശിക്ഷന്മാരും നൽകിയ സന്ദേശം ഒരേ സന്ദേശമാണ്. ഒരേ നാദബ്രഹ്മത്തിൽ നിന്ന് സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ശബ്ദതരംഗങ്ങളാണ്, സമന്വയ സന്ദേശമാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രകാശിച്ചു. പക്ഷേ അതിൽ പലതും പലപ്പോഴായി കൂട്ടിക്കലർത്തപ്പെട്ടിരിക്കും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പരമസത്യത്തിലേക്ക് നാം നീങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ മാനവരാശിയെ മുഴുവൻ കേൾപ്പിക്കുക എന്താണ്? ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, പ്രഥമമായ വാക്യം അതാണ്. നിങ്ങളുടെ ദൈവം ഒന്നാണ്, ഒരേ ഒരു ദൈവമാണ്. പല ദൈവങ്ങളായി നാം പരന്നുപോയി. ഒരു ദൈവങ്ങളും പല ദൈവങ്ങളും കല്ല് കരട്ടെ തനിരക്കുറ്റി മുള്ളുമ്പരുടെ മൂർഖന്മാരും അതുപോലെ ശക്തികളും വ്യക്തികളും ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശങ്കകളും സമർപ്പിക്കാൻ വേണ്ടി പലത് അജാതമായ പല കക്ഷികൾക്കിലും മനുഷ്യൻ പലപ്പോഴായി സങ്കല്പങ്ങൾ സമർപ്പിക്കുന്നു. അതെല്ലാം നിങ്ങൾ പരിശീലിക്കുക. യഥാർത്ഥത്തിൽ ഈശ്വരൻ ഈശ്വരൻ ഒന്നെന്ന് മാത്രമല്ല, ആ ഈശ്വരനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവന്റെ കൂടെ മറ്റൊരാളോടും നിങ്ങൾ മറ്റൊരു വ്യക്തിയോടും നിങ്ങളുടെ അച്ഛനമർച്ച വഴിപാടുകൾ പ്രണാമം സമർപ്പിക്കാൻ പാടുള്ളതല്ല. ഈ സന്ദേശം പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇതാ ഇനി ഈ സന്ദേശം ഞാൻ പുതുതായി പറയുകയല്ല. ഇത് നേരത്തെ കാലത്തെ അബ്രഹാമും മോശയും യോഹന്നാനും ദാവീദും അതുപോലെ മറ്റ് പ്രവാചക പ്രവരന്മാരും അജ്ഞാതരായ മറ്റ് വിശുദ്ധരായ അമ്പിയാക്കന്മാരും പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് ഉദ്ധരിക്കുകയും ആവർത്തിക്കുകയും അനുസ്മരിപ്പിക്കുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. യഥാർത്ഥമായ സത്യം എന്താണ്? ഇന്നമായി ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഈശ്വരൻ ഒന്നേ എന്നാകുന്നു. എല്ലാ പ്രവാചകന്മാരും ഈ സന്ദേശം നൽകിക്കൊണ്ടാണ് ദൈവം അയച്ചിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഗംഭീരത്തിൽ ഭാരതീയ ദർശനങ്ങളിൽ കൃതികളിലൂടെ നാം കരുതുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. യോ ദേവാനാം നാമത ഏകേവ, ദേവനാമങ്ങൾ ധരിച്ചിരിക്കുന്ന വ്യക്തി ശക്തി ഒന്നേ ഒന്നാകും. ജ്ഞാനികൾ പലതാക്കി പരത്തി പറഞ്ഞു. ഇന്ദ്ര മിത്ര വരുണ മത്തി മാഹുരും ഇന്ദ്രനും മിത്രനും വരുണനും മത്തിയും വായിൽ വഴിപത്ത് മാറി പറക്കുന്ന ഗരുഡൻ കാട് കടന്നു പോയ കാടുകയറിയ സങ്കല്പങ്ങളാണ്. ദയാനന്ദ സരസ്വതി, നമുക്കറിയാം ആര്യ സമാജത്തിന്റെ സ്ഥാപക നേതാവായ ദയാനന്ദ സരസ്വതി പറഞ്ഞു, ഈശ്വരന് മൂന്ന് നാമങ്ങളുണ്ട്. വളരെ അബുൽ കലാം ആസാദ് അദ്ദേഹം പറഞ്ഞു, ദയാനന്ദ സരസ്വതി സംഹാരമൂർത്തിയായ ശിവനെ രണ്ടര താപത്തിൽ അങ്ങനെയാണ് മൂന്നായത്. യഥാർത്ഥത്തിൽ 99 നാമങ്ങൾ തന്നെയാണ് ഈശ്വരന്. 99 നാമങ്ങൾ അവിടെയും നമ്മൾ സാമ്യവാക്കുകളായിട്ട് തോന്നി. ആ നാമങ്ങളിലെല്ലാം തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം, അത് വിഭജിച്ചുകൊണ്ട് സൃഷ്ടിയുടെ നാഥൻ, സൃഷ്ടി സ്ഥിതിയുടെ നാഥൻ, അതുപോലെ തന്നെ സംഹാരത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഭജിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഗ്രീക്കിലാണ് ഈ ചിന്ത ആദ്യം ഉടലെടുത്തത് എന്നാണ് പറഞ്ഞത്. ആകാശത്തിലെ ദൈവമെന്നും ഭൂമിയിലെ ദൈവമെന്നും കടലിലെ ദൈവമെന്നും ഇങ്ങനെ മൂന്നായിട്ട് ദൈവത്തിന്റെ അംശം വിഭജിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് ത്രിമൂർത്തി സിദ്ധാന്തങ്ങളും കൃത്യ സിദ്ധാന്തങ്ങളുമെല്ലാം പിന്നീട് വന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ്? ഒരേ ഒരു ദൈവം, ഒരൊറ്റ ദൈവം എന്നതാണ്. ഈ ഭാവന തന്നെയാണ് മഹാനിർവാണസ്തോത്രത്തിലെ വികാരനിർഭരമായ പ്രാർത്ഥന. തദേകം സ്മരാമത്തദേകം ജപാമ തദേകം ജഗത്സാക്ഷി രൂപം നമാമ. ഇതിനർത്ഥം, ഞാൻ സാധാരണ ജനങ്ങൾക്ക് പണ്ഡിത പൂജാരികൾ പഠിപ്പിച്ചു കൊടുക്കാത്തതാണ് പ്രകടം. അവരെന്താ പറയുന്നത്? തദേകം, ഏകനായ ജഗദീശ്വരാദിനെ മാത്രമേ ഞങ്ങൾ നമിക്കുകയുള്ളൂ. ഏകനായ ജീവിച്ച മഹാപ്രപഞ്ചത്തിന്റെ ജഗത്സാക്ഷിയായ പരമേശ്വര പരബ്രഹ്മമേ, ഏകനായ നിന്നെ മാത്രമേ ഞങ്ങൾ നമിക്കുകയുള്ളൂ എന്നാ പറയുന്നു. വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈശ്വരൻ അവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇതാ, ഇങ്ങനെ നിങ്ങൾ ഗ്രഹിക്കണം. ഈശ്വരനെ മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെ മനുഷ്യൻ പലപ്പോഴും വ്യവഹരിക്കാൻ അവനെ മനുഷ്യന്റെ അറിവും കഴിവും എല്ലാം പരിധി പരിധിയിൽ ബന്ധനത്തിനാണ് മനുഷ്യൻ. ഈശ്വരനെ പല സ്വഭാവത്തിൽ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ മൂഢത്തരാണ്. അവജാനന്തിമാനുഷീതനുമാശ്രിതം പരംഭാവമജാനന്തൂം അവഭൂത മഹേശ്വരം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ജ്ഞാന വിദ്യാലയോഗത്തിൽ അങ്ങനെ പറയുന്നു നോക്കുക. രാജഗുഹയോഗത്തിൽ അവ്യക്തം വ്യക്തിമാപന്നം മാന്യന്തേ മാമവൃദ്ധയ പരംഭാവം അജാനന്തോ മാമാപ്യ മനുഷ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഹൈന്ദവ ഭഗവതന്മാരുടെ ശ്രദ്ധിക്കുക, ജ്ഞാനവിദ്യാലയോഗത്തിൽ അതുപോലെ തന്നെ രാജഗുഹ്യയോഗത്തിൽ പറയുന്ന ശ്ലോകങ്ങൾ കേൾക്കുക. അവജാനന്തി മാമൂഢ മനുഷീതനുമാശ്രിതം പരംഭാവം അജാനന്തോ നവഭൂതമഹേ. മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിച്ചിന് നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യ അവതരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജ്ഞാനവിദ്യായോഗത്തിൽ വീണ്ടും പറയുന്നു, മൂഢന്മാരായ മൂഢരായ ആളുകൾ, മൂഢോ അയന്നാദി ജാനാദി, ഞാൻ ജന്മരഹിതനും ആദ്യത്തേതിനുമാണെന്ന് മൂഢന്മാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നോക്കുക, ഈശ്വരൻ ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുമെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. വിരുദ്ധാനാകാരെ പറയുന്നത് ശ്രദ്ധിക്കുക. ഈശ്വര മനുഷ്യർക്ക് സന്ദേശം നൽകാൻ ഈശ്വരൻ അറിയൂലില്ല. നേരത്തെ പറഞ്ഞല്ലോ, അവൻ മൂന്ന് സ്വഭാവത്തിലാണ് പ്രവാചകന്മാരോട് തന്നെ സമീപിക്കുന്നത്. വിശുദ്ധരായ പ്രവാചകന്മാരോട് തന്നെ ആ സന്ദേശം അയക്കാൻ വേണ്ടി ഈശ്വരൻ സംസാരിക്കുകയില്ല. എല്ലാ വഹ്യം, വഹ്യിലൂടെ, ദിവ്യബോധനത്തിലൂടെ അല്ലാതെ, മറ്റൊരു മീഡിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ, അവനും മറ ഇജാബ് അല്ലെങ്കിൽ ഒരു മറയുടെ പിന്നിൽ, അല്ലെങ്കിൽ ആ യുവത്തിന്റെ റസൂലൻ ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട്. ഇബ്രാഹിം കാര്യത്തിൽ അതിന്റെ അടുത്ത് വേഷം മാറി വന്നതുപോലെ, മുസ്തുപാസത്തിലുള്ള അങ്ങനെ വഹ്യ നൽകുന്നത് പോലെ, അതുപോലെ തന്നെ മുസാലി കാര്യത്തിലാറിന് ആ പഴയ പുതിയ നിയമങ്ങളിലൊക്കെ അത് പറയുന്നു. അവിടെ ഒരു മറയുടെ പ്രകാശത്തിന്റെ വലയം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ പിന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഈശ്വരൻ സംസാരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ദൈവം ഏകനാണ് എന്ന് മാത്രമല്ല, ആ ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ സംബന്ധിച്ചും അതുപോലെ ഈശ്വരന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ചും എല്ലാം മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ സാമ്യത വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യക്ഷുഷാന പക്ഷുതി ഏകുഞ്ചി പക്ഷുതി തദേവ ബ്രഹ്മത്വം പിച്ചി ഏതം വിരുദ്ധ മുപാസ്. കണ്ണിന് കാണാൻ കഴിയാത്തതാണ് ഈശ്വരൻ. എന്നാൽ കണ്ണിന് കാഴ്ച എന്ന മഹശക്തി, ചൈതന്യം നൽകുന്ന മഹശക്തി ഏതോ അതാണ് ഈശ്വരൻ. അല്ലാതെ ഇതാണ് അതാണ് ഈശ്വരൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നതൊന്നും ഈശ്വരനല്ല. ഏനോപനിഷത്ത് പറയുന്ന നോക്കുക, അല്ലാതെ ചക്ഷുതി ചക്ഷുതിലോ വാഗച്ഛുതിലോ മന, മനസ്സിന്റെ കരളിന്റെ കണ്ണിനോ കരളിനോ നിരൂപിക്കാനോ നിർണയിക്കാനോ നിർണയിക്കാനോ കഴിയാത്ത അപ്രാപ്യമായ മഹശക്തിയാകുന്നു ഈശ്വരൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, കണ്ണുകൾക്ക് അവനെ കാണാൻ സാധ്യമല്ല, എന്നാൽ കണ്ണുകളെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കുക, നിങ്ങൾ ഈശ്വരന്റെ അസ്തിത്വം വ്യക്തിത്വം അവൻ എണ്ണത്തിൽ, അവന്റെ വണ്ണത്തിൽ, അവന്റെ വർണ്ണനയിൽ എല്ലാം തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും
സാമ്യതയിച്ച് പുലർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനോക്കാണെങ്കിൽ വിഭൂതി യോഗത്തിലൂടെ വിശിഷ്ടനായ യുഗപുരുഷനായ ശ്രീ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനും ശ്രീ ബുദ്ധനും ശ്രീരാമനും നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. അവർ ജീവിച്ചിരുന്ന അദ്ദേഹം ഒരാ സംഹാരമൂർത്തിയായ ശിവൻ നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. അവർ ജീവിച്ച കാലഘട്ടങ്ങളെ അനിതര സാധാരണമായ സ്വഭാവ മഹിമകളുടെ ഉടമകളായിരുന്നു. കരബലം കൊണ്ടും കായിക ബലം കൊണ്ടും അതുപോലെ തന്നെ പരോപകാരം കൊണ്ടും ശ്രദ്ധേയനായിരുന്നു ശിവൻ എന്നാണ് ശ്രീ നാരായണ ഗുരുസ്വാമി പറയുന്നത്. അങ്ങനെ അവർ അദ്ദേഹത്തെ അവരെ ആദരിക്കുകയും ആദരിച്ചാദരിച്ച് ആരാധനാമൂർത്തികളാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അടിസ്ഥാനത്തിൽ ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ തിരുവചനങ്ങൾ ഏറ്റുകൂടുമെന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ ഒരു യുഗപുരുഷനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദൈവ അവതാരമോ ദൈവവുമല്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? വിശ്വരൂപ ദർശനത്തിൽ തന്നെ താൻ ദൈവമല്ല എന്ന് കൃഷ്ണൻ പറയുന്നു. ഈശ്വരനെ കാണാൻ കഴിയില്ല എന്ന് അർജുനോട് വ്യക്തമായി പറയുന്നു. നോക്കുക നിങ്ങൾ വിഭൂതി യോഗത്തിലൂടെ ഒന്നാമത്തെ ശ്ലോകം തന്നെ തുടങ്ങുന്നത് ചൂടുമേ പരമം ഭജ. അതിശ്രേഷ്ഠകരമായ വചനം കൃഷ്ണ അർജുന നമേ വിരു സുരഗണ പ്രഭവം മഹർഷയ അവാഗൃഹി ദേവാന മഹർഷിന തവ. മഹർഷിമാർക്കും അതുപോലെ തന്നെ ഏ മനാജന്മാർക്കും ഈശ്വരന്റെ പ്രഭവസ്ഥാനം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത് മനുഷ്യന് പ്രഥമമായി ആർജിക്കേണ്ട പരമജ്ഞാനം, പ്രഥമജ്ഞാനം ഏതാണെന്ന് അറിയുമോ അർജുന? ഞാൻ പറഞ്ഞതരാ, ശ്രദ്ധിക്കുക. യോമാമജമനാധിഞ്ചേശ്വരൻ അസമ്മൂഢ സമർത്ഥേഷു സർവപാപൈ പ്രമുച്യത. ഈശ്വരൻ ആദിയറ്റവരാണെന്നറിയണം. ഈശ്വരൻ ജന്മരഹിതനാണെന്നറിയണം. ഈശ്വരൻ സർവാധിനാഥനാണെന്നറിയണം. ഈ മൂന്ന് ജ്ഞാനവും ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ സർവപാപൈ പ്രമുച്യത, അവൻ സർവപാപങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു. യഥാർത്ഥമായ ജ്ഞാനം ഈശ്വരനെ സംബന്ധിച്ച് മനുഷ്യൻ നേടുന്നത് എന്താണ്? ഈശ്വരൻ ആദിയറ്റവനാണ്, തുടക്കമില്ല. ഇതെന്താണ്? അവൻ സർവാധിനാഥനാണ്. ഇതെന്താണ്? ജന്മരഹിതനാണ്, ജനിച്ചിട്ടില്ല. നമുക്കറിയാം ഇന്ത്യയിലും അതുപോലെ മറുനാടുകളിലും ഈശ്വരന്മാർ ജനിച്ച മരിച്ച ജനന മരണ സ്ഥല തലച്ച മുതർക്കങ്ങളും അതിന്റെ പേരിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും കൊടുത്തടക്കുന്നത് 21-ാം നൂറ്റാണ്ടിലേക്കാണ് പോകുന്നത്. എന്താ പ്രശ്നം? അത് ഈശ്വരന്റെ ജന്മസ്ഥലമാണ്. ഈശ്വരൻ ലോകത്തേതെങ്കിലും പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും പ്രത്യേകം അവന്റെ അസ്തിത്വം വിട്ടുകൊണ്ട് എവിടെയെങ്കിലും ജനിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഏതെങ്കിലും പ്രപഞ്ചത്തിൽ ഏതെങ്കിലും സൃഷ്ടിജാലങ്ങളോട് സാമ്യനാണ്, അനുപമനാണ്, അതുല്യനാണ്, അടിയനാണ് ഈശ്വരൻ. അവന് തുല്യരായ ഒന്നുമില്ല. വലം അവന് ഈശ്വരന് ഉദാഹരണങ്ങൾ പോലും പറയാൻ പാടില്ല. വിശുദ്ധ ഉദാഹരണം പറയും. ഈശ്വരനെ തുല്യപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ തുല്യപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണം പോലും പറയാൻ പാടില്ല. അക്ഷരക്രമം പരാശക്തി അവൻ ആ ഈശ്വരൻ അവനേകനാണ്. അള്ളാഹു സമത് അവൻ സർവാധിനാഥനാണ്. ലം യലിദ് വലം യുലദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവൻ ജനകനോ ജാതനോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ് അവന്റെ സമന്മാരായ ആരുമില്ല. അപ്പൊ നമുക്കറിയുന്ന എന്താണ്? ഹൈന്ദവരും മുസ്ലിം സഹോദരന്മാർക്കും ഈ തത്വം ഒന്നിച്ച് നമുക്ക് യോജിച്ചു പോകാൻ, ഒന്നിച്ച് അംഗീകരിച്ചു പോകാൻ കഴിയും. കാരണം എന്താണ്? ഈശ്വരൻ ജനിച്ചിട്ടില്ല. ഹൈന്ദവരും അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ പുണ്യവേദഗ്രന്ഥമാണല്ലോ ഗീത, അത് പറയുന്നത് ഈശ്വരൻ ജനിച്ചിട്ടില്ല. ഈശ്വരൻ ഒരിക്കലും മനുഷ്യ ജന്മം കൊണ്ടിട്ടില്ല. ഈശ്വരൻ അവതരിക്കുക എന്ന് പറയുന്നത് പോലും ഗൂഢചരമാണെന്നും, ഈശ്വരൻ ആദിയറ്റവനാണെന്നും, അപ്രാപ്യവനാണെന്നും, ഈശ്വരനെ അദൃശ്യനാണെന്നും, അജയ്യനാണെന്നും എല്ലാം വേദഗ്രന്ഥങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒന്നായി. നമ്മൾ അറിയാതെ ഈ വേദഗ്രന്ഥങ്ങളിലൂടെ അത് യഥാർത്ഥമായ സത്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഒന്നായി മാറാൻ കഴിയുന്നു. ഓം എന്ന് പറഞ്ഞാൽ തന്നെ ചിത്രയിൽ ഭാഷാ നിഘണ്ടുവിൽ കാണുന്ന എന്താണ് ഓം എന്ന് പറഞ്ഞാൽ? പരബ്രഹ്മവാചകമായ പ്രണവ മന്ത്രം എന്ന ഏകേശ്വരന്റെ പേരാൽ. ഏകേശ്വരൻ ദൈവം ഏകനാണ്. അവന്റെ ഒരു പര്യായ നാമമായിട്ടാണ് ഓം എന്ന് പറഞ്ഞു നൽകി. മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആര്യന്മാർ, ഇന്ത്യയിൽ കടന്നു വരുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദിവാസികൾ, യഥാർത്ഥമായ അവകാശികൾ എന്നാണ്. ഇന്ന് അവർ അരിമകളും കടന്നു വന്ന പദങ്ങൾ ഉടമകളുമായിട്ട് മാറുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ശരിയല്ല. യഥാർത്ഥമായി ഈ ഭൂമിയുടെ ഇന്ത്യയുടെ അവകാശികൾ ആയിരുന്ന അവിടുത്തെ ദുഃഖുക്കൾ, ദുഃഖുക്കൾ എന്ന് പറഞ്ഞാൽ അടിമകൾ എന്ന് പ്രതീക്ഷിക്കുന്ന യഥാർത്ഥമായ ആദി ആദിവാസികൾ അവരാണ്. അവർ അന്ന് ഈശ്വരനെ വിളിക്കുന്നത് ആര്യന്മാർ ചോദിച്ചു എന്താണ് എന്നാണ് അവർ വിളിച്ചത്. അതിനർത്ഥം എന്താണ്? പരബ്രഹ്മ ഈശ്വരൻ ഏകീശ്വരനെ വിളിച്ച് ധ്യാനിക്കുന്നതായിട്ട് അള്ളാ എന്ന് തന്നെ വിളിച്ചതായിട്ട് അവഗാഹം നേടിയ പണ്ഡിതന്മാർ പേരെ ചരിത്രാന്വേഷികന്മാർ പറയുന്നത് അള്ളാ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തെളിവായിട്ട് അവർ പറയുന്നത് അല്ലോപനിഷത്ത് എന്നാണ്. അല്ലോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് എന്നുണ്ട്. അഥർവവേദത്തിലെ അധ്യായമാണ് അല്ലോപനിഷത്ത്. അത് പറയും നമുക്ക് ഇല്ലാം ഖബരയില്ലാം ഇല്ലല്ലേ ഇല്ലല്ല ഭൂമല്ല ഇല്ലല്ല ധ്യാനാദി സ്വരൂപായ ദൈവം ദൈവം ഒഴിക്കാൻ ആശയില്ല. അനാദി സ്വരൂപനായ സത്യദൈവത്തിന്റെ ഓങ്കാര ശബ്ദത്തെ വായിക്കുക. സ്വസ്മുര സംഹാരി ഹും ഭ്രീം അല്ലാ രസൂല മഹാമതന കമലസ്യ അല്ലോ അല്ലാ ഇല്ലല്ലേ ഇല്ലല്ല എന്താണ് അർത്ഥം? ഓം ഭ്രീം മന്ത്രമുഖേന ശക്തനായ അസുരവർഗത്തെ സംഹരിക്കുന്ന അലായുടെ ദൂതനാണ് മഹാവത്. നമുക്ക് നിങ്ങൾ സത്യദൈവം ഒഴികെ മറ്റൊരു ദൈവവുമില്ല. അപ്പൊ അഥർവവേദം അതിൽ നേരത്തെ അലോപനിഷത്തൊക്കെ നമ്മൾ പഠിച്ചുണ്ടാക്കിയതല്ല. എല്ലാം വേദഗ്രന്ഥത്തിൽ പ്രപഞ്ചം മനസ്സിലാക്കാൻ കഴിയുന്നു. അഥർവവേദം അല്ല അള്ളാഹു എന്ന് തന്നെ അവർ വിളിച്ചിരുന്നു. ആദിമ മനുഷ്യ തന്നെ വിളിച്ചിരുന്ന സർവ ഈശ്വരന്റെ സർവ ഗുണഗണങ്ങളുടെയും സർവ സന്ദേശങ്ങൾ ഉന്നിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഓങ്കാരം എക്കോ ആണെന്ത് ഓക്കോ എന്ന് പറയും നമുക്ക് മനസ്സിലാക്കാം. ആ നാമത്തെ അവർ പറഞ്ഞു. അപ്പോ ഇന്ന് നമുക്കറിയുന്ന എന്താണെന്ന് നമ്മൾ പരസ്പരം ഓം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പേടി. അതുപോലെ നമ്മളെ തല പോകുന്ന അതുപോലെ തന്നെ അള്ളാഹു അക്ബർ ഈശ്വരൻ അത്യുന്നതനാകുന്നു എന്ന വാക്യമാണ്. അത്യുന്നത ഈശ്വരന്റെ പറഞ്ഞത് അപ്പം മറ്റവർക്ക് പേടിയാണ്. നമ്മളെ കഴിച്ചു പോകുന്ന മറ്റവർക്ക് പേടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഹ സംഗീത ഗീത ഏകയാത്ര എന്നൊക്കെ എല്ലാ യാത്രകൾക്കും തലോ യാത്ര ഓർമ്മയുണ്ട്. മനുഷ്യ ചങ്ങല പിടിക്കുമ്പോഴും പേടി എന്താണ്? മനുഷ്യ ചങ്ങലകൾ പിടിക്കുന്നതല്ലാതെ അപ്പോഴും പിടിക്കൂറി കഴിഞ്ഞ പിന്നെ മാത്രമേ തോന്നൂ. ഒരു സെക്കൻഡ് നേരെ ഒന്ന് ദൈനിക വികാരങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ ഈ അപ്പൊ യഥാർത്ഥമായ ധ്യാനം ഗീതാജ്ഞാനേറ്റം ബൈബിൾ ജ്ഞാനേറ്റം വിശുദ്ധ പുരാണിക ജ്ഞാനേറ്റം വഴി മാത്രമേ മനുഷ്യന്റെ ആശങ്കകൾ സന്ദേഹങ്ങളുണ്ടല്ലോ പരസ്പര സംശയങ്ങൾ കൊടുത്തു കഥകടച്ചാ തന്നെ ഭഗവ ഹരിയിലെ വാതിലടച്ചോ കടകടച്ചോ എന്നാ ചോദിക്കുന്നത് അതൊക്കെ കടകടച്ച് അടച്ചാലും വീണ്ടും സംശയമാണ്. അമ്മ അടച്ചാൽ വീണ്ടും അച്ഛൻ നോക്കുകയാണ്. അച്ഛനും അമ്മയും കടകടച്ചു കഴിഞ്ഞാൽ ആരും വരുന്നതിനെ പേടിക്കുന്നതാണ് ജീവിക്കട്ടെ. ദുഃഖ ജന്തുക്കളല്ല, നരി പുലിയല്ല, ഒറിജിനൽ പുലി. ആരാണ് പുലി വരുന്നത്? അത് മനുഷ്യനല്ലേ. രാമനും രായനും അമ്പതുകാക്കയും അതുപോലത്തെ രാമൻ നായരും ഒക്കെയാണ് നരിയും പുലിയുമായി മാറുന്നത്. നോക്കുക നിങ്ങൾ എന്തുകൊണ്ടാണത്? യഥാർത്ഥമായ സനാതന ധാർമ്മിക മൂല്യങ്ങൾ രചിച്ച് ഹിംസഭാസനകൾ ഉണ്ടായി അവരെ യഥാർത്ഥമായി സ്ഫുടനം ചെയ്യാൻ ഈ സനാതന ധാർമ്മിക മൂല്യങ്ങൾ കൃതികൾക്ക് വേദോപനിഷത്തുകൾക്ക് മാത്രമേ കഴിയൂ. ശേഷന്മാരുടെ താലോക്കുകൾക്ക് മാത്രമേ കഴിയൂ. അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കഥ അടച്ചിട്ടും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തലങ്ങളോ നോക്കുകയാണ്, വേറെ തപ്പി നോക്കുകയാണ്. ഇന്നത്തെ സംശയം തീർച്ചയാണ്. മാധുരി ഉണ്ടോ എന്റെ ദേഹത്ത് തല ഉണ്ട്? കണ്ണാടിയിൽ പോയിട്ട് സംശയം തീർച്ചയാണ്. കാരണം എന്താണ്? രക്ഷയില്ല. ആശങ്കയുള്ള സംശയങ്ങളുടെ തിരിഞ്ഞു നോക്കാൻ നടക്കാൻ കഴിയുന്നു. ആ സ്ഥിതിയിലേക്ക് മനുഷ്യബന്ധങ്ങൾ ഒഴിഞ്ഞിരിക്കും. ഇവരെ ഒന്നിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ വഴികൾക്ക് മാത്രമേ കഴിയൂ. ഏത് വഴികൾക്ക്? ലാ ഇലാഹ ഇല്ലല്ല, ഈശ്വരൻ ഏകനാണ്. അവനെ മാത്രം ആരാധിക്കുകയും അവനിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരിക. അള്ളാ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അറേബ്യയുടെ ദൈവത്തിന്റെ പേരല്ല. അതെന്ന് പറഞ്ഞാൽ ഓം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഈശ്വരന്റെ പേരുമല്ല. അത് എല്ലാവരുടെയും ദൈവത്തിന് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് അധിപനായ ആകാശഭൂമികളുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ അധിപൻ ആകാശഭൂമികളുടെ മുഴുവൻ ഉടമസ്ഥൻ അവനാണ് ദൈവം വന്ന ആ ദൈവത്തിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ആ ഈശ്വരൻ ആ മഹശക്തി ഒന്നാണ്. അവനെ വണങ്ങുകയും അവനെ വണങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാകാൻ കഴിയും. അല്ലെങ്കിൽ പലതും പല ദൈവങ്ങളാകുമ്പോൾ പലതാകുന്നു. കുലദൈവങ്ങളാകുമ്പോൾ നമ്മൾ കുലങ്ങളായിട്ട് മാറും, പതറിപ്പോകും. അതുകൊണ്ട് ഏകേശ്വരിൽ നിന്ന് ഭിന്നിച്ചതാണ് സർവ്വകുഴപ്പത്തിനും കാരണം. ഏകദൈവ ആശയം ഏകദൈവ ആരാധന കൈയൊഴിച്ചപ്പോഴാണ് മരിച്ച സഹോദരങ്ങളുടെ ഭിന്നിപ്പും ചിത്രതയും അനൈക്യവും അന്ധവിശ്വാസമുണ്ട്. എല്ലാ അന്ധവിശ്വാസവും കടന്നുകൂടിയത് അതുകൊണ്ട് നമുക്ക് ഒന്നിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ കൃഷ്ണനും പറഞ്ഞത് അർജുനോട് പറയുകയാണ്, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത അൽപ്രസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്തി ശാസ്ത്രം. നിത്യമായ സത്യമായ പരമമായ ശാന്തി അർജുന, ഭരതഗോത്രജാതനായ അർജുന, നിനക്ക് ലഭിക്കണമെങ്കിൽ ഹൃദയസ്ഥിതനായ ആ ജഗദീശ്വരനെ മാത്രമേ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വേറെ ശക്തികളെയോ വ്യക്തികളെയോ സൃഷ്ടിജാലങ്ങളെയോ ഒന്നും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാണ് സൃഷ്ടിനാഥൻ, ആരാണ് സ്ഥിരനാത്മകൻ, ആരാണ് സംഹരിക്കുന്നത്? ഈ ത്രിശക്തികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മഹശക്തി ഏതോ അവനാണ് അള്ളാഹു ദൈവം, അവനാണ് ഗോർ സുഖ. എന്താണ് കർത്താവ്? ഏതാണ് മനുഷ്യർ പറയുന്നത്? അള്ളാഹ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാൻ പരമകാരുണികനായ ദയാപരനായ കർത്താവ് എന്ന് പറയുക. യഹോവ എന്ന് വിളിച്ചാൽ തിരക്കേട്, അയ്യമ്മാത്തതു എന്ത് വിളിക്കുന്നു എന്നതല്ല, വലഹുൽ അസ്മാവൃക്ഷത്തിന് സമുദ്ധരമായ സമാധരണീയമായ ആദരിക്കപ്പെടുന്ന നാമങ്ങളിലായിരിക്കാം ഈശ്വരൻ വിശേഷിക്കപ്പെടേണ്ടത് എന്ന്. അപ്പോ ആ നിലക്ക് ആ ഈശ്വരന് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ആവർത്തിച്ച് നേരത്തെ എല്ലാ പ്രവാചകന്മാരും എല്ലാ ശിഷ്യന്മാരും മുനിവര്യന്മാരും പറഞ്ഞുപോയ ജനങ്ങൾ കേൾപ്പിച്ച അതേ സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്കൊന്നാകാനും നമുക്ക് ബന്ധിക്കാനും നമുക്ക് നന്നാകാനും കഴിയൂ എന്ന സന്ദേശമാണ് എല്ലാ പ്രവാചക പ്രവരന്മാരും നൽകിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങളും ജീവിത രീതികളും ആരാധനാ സമ്പ്രദായങ്ങളും അപകടം എന്ന് മാത്രമല്ല മുക്തി ലഭിക്കുകയില്ല. മരണാനന്തരം മുക്തി ലഭിക്കാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിശ്വപുറാന്തരം. ഞങ്ങളാണ് ശരിയായ മാർഗത്തിൽ നിന്ന് ഓരോ ആളുകളും ഓരോ മതാനുയായികളും പറയുന്നത് എന്താണ്? പാലു പൂനു ഭൂതൻ നവനത്താലാത്തത്. ഭൂതരും ക്രൈസ്തവരും പറയുന്നു, നിങ്ങളെല്ലാവരും ഭൂമിയിലുള്ള എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഒന്നും ഭൂതനാകില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകില്ല, എന്നാൽ നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് അവർ പറയുന്നു. അവരിത് കൂടി പറയുന്നതാണ്, ചിത്രപുറം പറയുകയാണ്. അവരുടെ സങ്കല്പവും അതാണ്. പാലൂരുതൻ നെതുപ്പൂരിൽ ജന്മത്തെ ഇല്ലാമൻകാന ഭൂതൻ നവനത്താ, ഒന്നൊരു ക്രിസ്ത്യാനി ആകാം അല്ലെങ്കിൽ ജൂതനാകാം, എങ്കിലേ സ്വർഗപ്രവേശനം മുക്തി ലഭിക്കുമെന്നാണ് അവരുടെ സങ്കല്പം. കാലത്തിന്റെ മുൻപ് രണ്ടുപേരും ഒന്നിച്ചു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർ പരസ്പരം തള്ളി പറയുകയും ചെയ്യുന്നു. ആ കാര്യം വിശുദ്ധ ഖുർആൻ പറയും, നോക്കുക, കാലത്തിന്റെ മുൻ ജൂതന്മാർ പറയുന്നു, ദൈവത്തിന്റെ ചെയ്യും ക്രിസ്ത്യാനി അവർക്ക് അവർ ഒന്നുമല്ല, അവരെ ഒരു പ്രശ്നത്തിലുമല്ല എന്ന് പറഞ്ഞത് അവരുടെ കാര്യം നോക്കാണ് എന്നാ പറഞ്ഞില്ല. കാലത്തിന്റെ സാറ എന്ന ക്രിസ്ത്യാനികളും പറയുന്നു, അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഭൂതാരാശയും ക്രിസ്ത്യാനികളുടെ കാര്യം വളരെ ഭൂതന്മാരുടെ കാര്യം വളരെ പോക്കാണ് എന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞ പഴിയായിരുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതൊക്കെ പറയുന്ന ഭൂമി എത്തിക്കൊണ്ട് കിട്ടാ പേരഗ്രന്ഥം മറച്ചു നോക്കി പരാജയം ചെയ്തുകൊണ്ടാണ് ഇവർ പറയുന്നത്. കഥാനിക കാര്യങ്ങളായാലും പോലെ മിസ്ലാ പൗരുന്ന ഇവര് പറയുന്നത് പോലെ മറ്റു ചില ഭാഗങ്ങളും പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ. മുസ്ലിങ്ങളോട് പറയുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാ ശരി എന്ന് ഒരിക്കലും പറയാൻ, അങ്ങനെയല്ല പറയാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പറയുന്നത് ബൽ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ എന്താ നിങ്ങൾ ജൂതരാകണം ക്രിസ്ത്യാനിയാകണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, അദ്ദേഹത്തിന്റെ മാർഗം. അബ്രഹാമിന് ജൂതരും ക്രൈസ്തവരും ഹൈന്ദവരും ബൗദ്ധരും എല്ലാവരും സമാധരിക്കുന്ന ഒരു നേതാവാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രശ്നിച്ചത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലൂടെയാണ് ഈ സമൂഹം. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന്റെ സന്ദേഹം സ്വീകരിക്കുന്നവരായിത്തീരുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിക്കുന്ന സ്വഭാവമാണ് മുസ്ലിം സഹോദരന്മാർ വെച്ച് പുറത്തുനിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ്. ലോകത്ത് വന്നിട്ടുള്ള സർവപ്രവാചകന്മാരും വിശ്വസിക്കണം. അറിഞ്ഞവരും അറിയാത്തവരുമായ സർവപ്രവാചകന്മാരെ വിശ്വസിച്ചാൽ മാത്രം പോരാ, എടുത്തു പറഞ്ഞു വിശ്വസിച്ചാൽ മാത്രം പോരാ, ലാലുഫറിന് അടിമുറുത്തി എന്ന് പറയുകയും ചെയ്യണം. മുസ്ലിം യഥാർത്ഥത്തിൽ മുക്തി ലഭിച്ചവൻ, ദൈവത്തിന് എല്ലാം സമർപ്പിക്കണം. അവൻ അതിൽ പ്രത്യേക നാട്ടിന്റെ ദേശത്തിന്റെ വേഷത്തിന്റെ പ്രത്യേക ആചാരാനുഷ്ഠാനുള്ള ആളുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗത്തിന്റെ പേരെല്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നേരത്തെ തന്നെ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് നേരത്തെ ഇട്ടിരിക്കുന്ന പേരാണ് മുസ്ലിം. അബ്രഹാം മുസ്ലിമായിരുന്നു, മോശയെ മുസ്ലിമായിരുന്നു, യേശു ക്രിസ്തു മുസ്ലിമായിരുന്നു, അനുസ്ലാം മുസ്ലിമായിരുന്നു, മോഹയെ മുസ്ലിമായിരുന്നു, യഹ്യാനബി അനുസ്ലാം, യോഹന്നാൻ മുസ്ലിമായിരുന്നു. അങ്ങനെ സർവകാലഘട്ടങ്ങളിൽ മുതൽ വിശുദ്ധരായ അമ്പിയാക്കന്മാർ, മുസ്ലിങ്ങൾ, ശ്രേഷ്ഠന്മാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന് മാത്രം സമർപ്പിച്ചവർ. കർമ്മ കർമ്മ സമാധിന ഈശ്വരന് മാത്രം സമർപ്പിക്കുക എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുവരെ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജാതിയുടെ പേരല്ല എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നാണ്, ഞങ്ങൾ അള്ളാഹു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അമാവുഞ്ചിനയിലെ അഭിപ്രായം അബ്രഹാമിനും ഇസ്മായിലും ഇസ്ഹാഖിനും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ ആരൊക്കെ വിശുദ്ധരായ പ്രവാചകന്മാരായി വന്നിരുന്നു അവർക്കൊക്കെ നൽകിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിലും സ്തുതികളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഒന്നാമൂത്തിയ മൂസ മൂസക്ക് നൽകിയതിലും വൈസ ഈസ നബി അലൈഹിസ്സലാം നൽകിയതിലും ഒന്നാമൂത്തിയ നബിയൂൻ എന്ന നബിയും അവരുടെ രക്ഷിതാവിൽ നിന്ന് പ്രവാചകന്മാർക്കെല്ലാം എന്താണ് ലഭിച്ചിരിക്കുന്നത് അതിനെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വിശാല വീക്ഷണത്തിന്റെ സഹിഷ്ണുതയുടെ പരസ്പരം സഹകരണത്തിന്റെ അംഗീകരണത്തിന്റെ സന്ദേശമാണ് മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നു നോക്കുക, ഞാൻ ഇപ്പോഴും അവരിൽ ആരിലും തന്റെ ഒരു വിവേചനം, ഏതെങ്കിലും ഒരു പ്രവാചകൻ അപ്പും മറ്റൊരു പ്രവാചകൻ ഡൗണുമായി അവതരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ പോലും ഞങ്ങൾ ഉച്ചരിക്കുകയില്ല എന്നാണ് സത്യവിശ്വാസികൾ പറയുന്നത്. ഇങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അനുയായികൾ എല്ലാ വിശുദ്ധരായ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എന്നിട്ടോ ഏകരീ വിശ്വാസം ആ ഈശ്വരന് മാത്രം സമർപ്പിക്കുക. അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സമർപ്പിച്ചവൻ. പരബ്രഹ്മത്തിന്റെ മുമ്പിൽ പരമാനന്ദത്തിന് വേണ്ടി ആഗ്രഹിച്ച് സർവത്വവും സമർപ്പിക്കുന്നത് ബ്രഹ്മകർമ്മ സമാധിന എന്നതാണ് ആ വേദഗ്രന്ഥ സർവ വേദഗ്രന്ഥങ്ങളുടെയും ഫലസിദ്ധി എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അതിന് വിരുദ്ധമായ ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങൾ ഏതെങ്കിലും മുനിയെയോ വലിയയോ നബിയെയോ ഏതെങ്കിലും സൃഷ്ടിജാലങ്ങളിൽ പെട്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തി ദുർഗങ്ങളെയോ ആരാധിക്കുകയാണെങ്കിൽ എന്താണ് തെറ്റ്, എന്താണ് കുറ്റം, തെറ്റ് തെറ്റാണ് കുറ്റമാണ്. എല്ലാ വർഷവും അവന്റെ സർവ സൽഗുണങ്ങളും വിരക്തമാകുകയും ദുർബലമാകുകയും മരണാനന്തര ജീവിതത്തിൽ മുക്തി ലഭിക്കാതെ ഈശ്വര ദർശനം പരമാനന്ദം ബ്രഹ്മാനന്ദം പരമപദം നേടാൻ കഴിയാതെ ഇന്ന ഇലാർത്തിക്കൽ മുൻതഹ അവസാന മനുഷ്യന്റെ പരമാനന്ദം എന്താണ്. പറയുന്നതാണ് ഈശ്വര ദർശനം, ഈശ്വരനെ കണ്ടുമുട്ടുക, ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിനാഥൻ, ആ കലാകാരൻ, വർണ്ണം ചാർത്തിയിരിക്കുന്ന കലാകാരൻ, മണ്ണും വിണ്ണും കാടും കടലും വേദം സർവജലാചരങ്ങളും പരമാണു മുതൽ പരമയോഗി വരെ ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്ന് തുടിക്കുന്ന അനന്തഗോള നക്ഷത്രങ്ങൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്ന മഹേശ്വരനെ, ആ മഹശക്തിയെ ഒന്ന് നേരിട്ട് കാണുക, കണ്ണ് കുളിരുക, അതിൽ കരണി കുളിരണിയുക, അതാണ് ഓരോ മനുഷ്യന്റെയും അടങ്ങാത്ത ആവേശമായി തീരുന്നത്. അത് ഇവിടെ വെച്ചിട്ടാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് സുഖത്തിന് നാം സാക്ഷികളാകുന്നത്. സർവശക്തൻ അതിന് നമ്മെ തുടക്കുമാറാകട്ടെ. അന്തപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടെ വെച്ചിട്ട് ഈശ്വരനെ കാണുക, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, അഴകിന്റെ അഴകിന്റെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഈശ്വരൻ എന്നാണ്. സ്വർഗം മറന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ സുഗ്രഹം ചെയ്തിരിക്കുന്ന സത്യവിശ്വാസികൾ മുഴുവൻ ആടുന്ന പാടുന്ന അതുപോലെ വർണ്ണരാജികളുള്ള സ്വർഗത്തിന്റെ അനുഭവങ്ങളുടെ അനുഭൂതികളുടെ വർണ്ണരാജികളിൽ നീന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈശ്വരൻ അള്ളാഹു സുബ്ഹാനഹുവതആല കാണുമ്പോൾ എല്ലാം മറന്ന്, സ്വർഗം മറന്ന് ഈശ്വരനെ തലച്ചുളച്ച് വിസ്മരിച്ചുകൊണ്ട് നോക്കി വിനയം പ്രാപിക്കും എന്നാണ് അന്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ്